ഇന്നങ്ങനല്ല. ശിഷ്യനെ കൊണ്ട് ഗുരു അറിയപ്പെടുന്നു എന്നൊരു തോന്നൽ രാമകൃഷ്ണദേവന്റെ കാലം മുതൽ ഇങ്ങോട്ട് വന്നു, അവിടെ മുതലേ ഉള്ളൂ, അതിനു മുമ്പില്ല. അതുകൊണ്ട് ലോകത്ത് ശിഷ്യനിലൂടെ ഗുരു അറിയപ്പെടുന്നു എന്നുള്ള ഒരു സത്യയും വന്നു കൂടിയിട്ടുണ്ട്. പൗരാണികരിലില്ല. പൗരാണികരിൽ യാതൊരുവൻ അനുഭൂതിയിലെത്തുന്നോ അവൻ ഏകനാണ്, ഏകർഷി എന്നാ വിളിക്കുന്നത് പോലും. ശങ്കരനാണെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഗുരു നൈവ ശിഷ്യ. ശങ്കര സമ്പ്രദായം അതാണ്, ശ്രവണം ആർക്കും ചെയ്യാം, അതിന് ഉത്തമമായി സ്വീകരിക്കാം, സ്വയം പോവാം. എല്ലാ ഗുരുവും പറയും, സ്വയമായി ചെന്നൊരാൾ ചോദിച്ചാൽ ഞാൻ ആരെയും നന്നാക്കിയിട്ടില്ല, ഞാൻ ആരെയും നശിപ്പിച്ചിട്ടില്ല. നന്നാക്കി എന്ന് അവകാശപ്പെട്ടാൽ അപ്പുറത്ത് നശിപ്പിച്ചതും ഞാൻ തന്നെയാണ്. നന്നാക്കിയാൽ മാത്രമായിട്ടൊരു പ്രക്രിയയില്ല, അതുകൊണ്ട് പൗരാണിക രീതി അതാണ്. അപ്പൊ ഉത്തമനായ ഒരു ശിഷ്യന് വേണ്ടി, ഇത് പഠിക്കാൻ അർഹനായവന്റെ തലയെ വെച്ചുകൊടുക്കാൻ വേണ്ടി, ഉത്തമമായി വിദ്യ ദാനം ചെയ്യാൻ, ശാസ്ത്രനീയനായ ഒരുവനെ കിട്ടാൻ ശിലാദൻ തപസ് ചെയ്യുന്നത്. അതിന് ഗുരുശിഷ്യ പാരസ്പര്യം പറയും, പറയും പ്രശാന്ത ചിത്തായ ജിതേന്ദ്രിയായ ച പ്രഹീണ ദോഷായ യഥോക്തകാരിൽ ഗുണാന്വിതായാനുഗതായ സർവത പ്രദേയമേത സതതം മുമുക്ഷവേ എന്ന് ശാസ്ത്രങ്ങൾ പറയും. അങ്ങനൊരു തപസ്സിൽ പ്രസന്നനായി അങ്ങനൊരു ശിഷ്യനെ വേണം. അപ്പോ തപസ് ചെയ്തപ്പോ ശങ്കരൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഥ. ശിവൻ അപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയെ പോലെ അയോനിജനായ ഒരു പുത്രൻ എനിക്ക് വേണം, ശരീരസംഘമൊന്നുമില്ലാത്തൊരു പുത്രൻ. അങ്ങനെ യാഗാഗ്നിയിൽ നിന്ന് ഒരു പുത്രനെ ലഭിച്ചു, ഭഗവാന്റെ അംശമായി, അംശാവതാരമായി. അതാണ് നന്ദി. നന്ദി മൂന്ന്, മൂന്ന് നന്ദിയായിട്ടും പുരാണം അങ്ങനെയുള്ളത്. നന്ദികേശ്വരൻ ഉണ്ടായതിന്റെ കഥ ഇതാ, ശിലാദപുത്രനായാണ് നന്ദികേശ്വരൻ. നന്ദി മൂന്ന്. നന്ദിയും തപസ് ചെയ്യാം, അച്ഛന്റെ തപസ് കഴിഞ്ഞ് നന്ദിയും പോയി തപസ് ചെയ്യാം. നന്ദി വരം ചോദിച്ചില്ല, നമസ്തേ രുദ്രമന്യവേ എന്നിങ്ങനെ ജപം തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം അംബമാതാവ് വരത്തിന് പറഞ്ഞപ്പോൾ ഭക്തിക്കായിട്ട് വരം ചോദിക്കുന്നു, വേറെ ഒന്നും വേണ്ട, ശിവനിലുള്ള അഗൈതവമായ ഭക്തിക്ക് വരം ചോദിക്കുക. അതിന്റെ സിമ്പലായാണ് നന്ദി ഒരിക്കലും വരം ചോദിക്കാത്ത നിലയ്ക്ക് ഒന്നും വേറെ കിട്ടിയിട്ടില്ല. ഇന്നും ആ തപസ് തുടരുന്നതിന്റെ സിമ്പലായിട്ടാണ് നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ഒരു കണ്ണ് ശിവനിലേക്ക് നോക്കി ശിവക്ഷേത്രത്തിന്റെ മുമ്പില് ഈ നന്ദിയെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. നന്ദി ഇപ്പോഴും ആ തപസ് ഇങ്ങനെ തുടരുകയാണ്, ശിവന്റെ പാർശ്വതനായി തന്നെ തുടരുകയാണ് എന്നാണ് അതിന്റെ സിമ്പൽ. അത് പുരാണം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇതാണ് എന്റെ ആ കഥ, ബാഹ്യ കഥ. ഇനി മൂന്ന് നന്ദി ഉണ്ട് എന്ന് പറഞ്ഞു, ഒന്ന് കനക നന്ദി, രണ്ട് ഗിരിക നന്ദി, മൂന്ന് സോമ നന്ദി. പല കൽപ്പങ്ങളില് ഈ പല നന്ദിമാർക്കാണ് പ്രസക്തി. ഓരോ കൽപ്പത്തിൽ, അതായത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് ദേവത്വം നേടും, ദേവാവസ്ഥയിൽ ജീവിതാവസ്ഥയിൽ എങ്ങനെ അമരത്വം നേടും, ഇതും ചിന്തിച്ചിട്ടുണ്ട് ആചാര്യന്മാരിൽ ചിലർ. ഏറ്റവും ഭംഗിയായി ചിന്തിച്ചത് ഒരു ആയുർവേദ ആചാര്യനാണ്, പതഞ്ജലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കേട്ടിട്ടുണ്ടാവും. ചരകൻ എന്നും വിളിക്കും. വ്യാകരണത്തിന്റെ മഹാഭാഷ്യം, പാണിനിയുടെ മഹാഭാഷ്യം, പാണിനി സൂത്രത്തിന്റെ പതഞ്ജലിയുടേതാണ്. യോഗസൂത്രവും പതഞ്ജലിയുടേതാണ്. പതഞ്ജലി എന്ന പേര് തന്നെ ഗൗണമാണ്, കാരണം ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആളുകൾ അഞ്ജലിബദ്ധരായി വന്ന് നിന്നതുകൊണ്ട് പദം തോറും അഞ്ജലി കിട്ടിയിട്ടുള്ളയാൾ. അങ്ങനെ ആരും ലോകത്തുണ്ടാവില്ല, കാലെവിടെ വെച്ചാലും നമസ്കരിക്കാൻ ആളുണ്ടാവും, അത്രയും പണ്ഡിതനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പതഞ്ജലി എന്ന് പേര് വന്നത്. എവിടെ കാല് വെച്ചാലും നമസ്കരിക്കാൻ ഒരാളുണ്ട്, കാരണം അദ്ദേഹം കാല് വെച്ചാൽ അത്രയും അറിവാണ് വയ്ക്കുന്നത്. അങ്ങനെയുള്ളതുകൊണ്ട് പതഞ്ജലി എന്ന് പേര് വന്നു എന്ന് കഥ. നടന്ന് ചികിത്സിച്ചതുകൊണ്ട് ചരകൻ എന്ന് പേര് വന്നുവെന്ന് കഥ. ചരകം അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആയുർവേദ സിദ്ധാന്ത ഗ്രന്ഥമാണ്, മഹാഭാഷ്യം വ്യാകരണ ഗ്രന്ഥമാണ്. മൂന്നും തമ്മിൽ വളരെ ചർച്ചയുണ്ട്. മൂന്നിലും ബുദ്ധി ഏറ്റവും ഷാർപ്പുമാണ്. അവ മനുഷ്യൻ മരിച്ചിട്ട് ദേവതയാണ്, അതിനെപ്പറ്റിയൊക്കെയുള്ള കഥകളുണ്ട് അമരത്വം നേടുന്നത്. എന്നാൽ പാതഞ്ജലത്തിൽ ഇതല്ലാത്തൊരു പ്രക്രിയ പറയുന്നു, ജാത്യന്തര പരിണാമ പ്രകൃത്യാപുരാണ്. പ്രകൃതിയാൽ ആപൂരണം വന്ന് ജീവിച്ചിരിക്കുമ്പോ തന്നെ അമരത്വം നേടാം. ഇത് പതഞ്ജല യോഗസൂത്രത്തിൽ നിന്നാണ്, അതാ പഠിക്കേണ്ടത്. ഇന്ദ്രോ മായാഭി പുരുരൂപ ഈര്യത, ഇന്ദ്രപരമാത്മാ തന്റെ മായകളെ കൊണ്ട് നാനാരൂപധാരിയാകുന്നു. മായാഭി ബഹുവചനമാണ്, മായാശക്തി അനേകം അനന്തം മൂലമായ ഏകം. ആ നിലയിൽ ഈ ജീവിതത്തിൽ തന്നെയാകാം അത്, സർവശക്തി മായ, എല്ലാ ശക്തിയോടും കൂടിയതാണ്. എന്തിനും വേണ്ടുന്ന ശക്തി നമ്മളുണ്ടെന്നും ആ ശക്തിയെ ഉജ്ജീവിപ്പിച്ചാൽ അതിന്റെ വിശ്ലേഷണം ചെയ്താൽ മുന്നോട്ട് ഈ ശക്തിയെ വിശ്ലേഷണം ചെയ്താൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയാണ്. എവിടെയാ? കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഇത് കുറച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാഗേന്ദ്രഹാരായ അല്ലെ നാഗ ചർച്ചയിൽ ഒരിടത്തുകൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. സെഷനിൽ ഒരിടത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ആ നാഗത്തിന്റെ ഗതി പരിസ്പന്ദം സ്പന്ദനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരിടത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ധനാണു ഋണാണു കൃഷ്ണാണു കർഷാണു സർഗാണു പരമാണു അഹന്തത്വം മഹത്വത്വം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കൊണ്ട് വെച്ചിടത്തുനിന്ന് ഇവിടെ തുടങ്ങാം. അതെ, ഇവിടെ ആ ഏറ്റവും ഉള്ളിലുള്ള ആ ശക്തി സർവശക്തിയോടുകൂടിയതാണ്. അതിനെ മറച്ചു കളയുന്നത് ശുദ്രങ്ങളും നിസാരങ്ങളുമായ കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധി സത്യത കൽപ്പിച്ചു പോകുന്നത് കൊണ്ട്. മാസ്റ്റർ കല്യാണത്തിന് പോയി, അവിടെ ചെന്നു. കല്യാണം ഒരു പെണ്ണിന്റെയും ചെറുക്കന്റെയാണ്. മാസ്റ്ററും അപ്രസക്തം, ആ വീട്ടിലെ മറ്റംഗങ്ങളും അപ്രസക്തം, അവിടെയുള്ളവരും ഒക്കെ അപ്രസക്തം. മാസ്റ്ററയുടെ കൂടി നിന്ന ആളുകള് വിളിച്ച ക്ഷണിച്ച കുട്ടിയുടെ അച്ഛൻ അമ്മ ഇവരാരും കണ്ടിട്ട് ഗൗനിച്ചില്ല. ആ ഗൗനിക്കാത്ത ഒരു നിമിഷം മുതൽ മാഷ്ടയുടെ ചിന്ത മാറി. ആ ഗൗനിക്കാതിരിക്കലിന് യാതൊരു പ്രസക്തിയില്ല. അവിടെ എവിടെയോ ഒരു കസേര പ്രിയുള്ള വെച്ചാൽ കയറിയിരിക്കുക, കിട്ടിയ ചാപ്പാട് സുഖമായിരിക്കുക, തിരിച്ചു വരിക, ഇത്രയേ ഉള്ളൂ. പറ്റിയാൽ അങ്ങോട്ട് നിന്ന് ലോഹ്യം പറയുക നേരമില്ലെങ്കിൽ. പക്ഷെ അവിടെ നിസ്സാരമായൊരു കാര്യമാണ് മാഷ്ടയെ കണ്ട് ഗൗനിച്ചില്ല എന്ന വിഷയം. അതായിരിക്കുമോ ദിവസങ്ങളോളം മാഷ്ടയുടെ ചിന്തയിൽ കിടന്ന് മതിക്കുന്നത്? അല്ല, അവിടെ നടന്ന ആ ചടങ്ങില് എന്റെ ഭാഗം ഭംഗിയായി ഞാൻ നോക്കി വിളമ്പാൻ കൂടി, അല്ലെങ്കിൽ മറ്റൊന്നിനു കൂടി, ഇതൊക്കെ കൂടിയിട്ടും അവര് കാണാതെ ചിലപ്പോ കഴിക്കാതെ ഭംഗിയായി എന്റെ കാര്യം നിർവഹിച്ച് തിരിച്ചു പോരാൻ പറ്റി എന്നതായിരിക്കുമോ മതിക്കുക? തോന്നിക്കാത്ത തന്നെയാണ്. അപ്പോ നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശക്തി ചോർന്നു പോകുന്നത്. അതിനെ തുടർന്ന് ദിവസങ്ങളോളം മാഷ്ടയുടെ എല്ലാ ശക്തികളും ഇന്ദ്രിയങ്ങളുടേതും മനസ്സിന്റെതും ബുദ്ധിയുടേതും ക്ഷയിക്കുകയാണ്. ഞാൻ ഏറ്റവും ചെറിയ ഉദാഹരണമേ പറഞ്ഞുള്ളൂ. ലോകത്തുള്ള എല്ലാ വഴക്കും ഇതിനു വേണ്ടിയാണ്. എല്ലാ വഴക്കും, സകലമാന വഴക്കും ഇത്രയും നിസ്സാരകരുന്ന ഈ നിസ്സാരം ചെയ്യാൻ ആർക്കും വിഷമമില്ല. ഈ നിസ്സാരം കൊണ്ടൊരു ജ്ഞാനവും കിട്ടാനുമില്ല.